പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 22 തിരുവചനങ്ങൾ 1 മുതൽ 6 വരെ. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാം എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു. അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവൻ അവർക്ക് വാക്കുകൊടുത്തു. ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ ഇന്ന് നമ്മൾ പഠന വിഷയമായി ധ്യാന വിഷയമായി എടുക്കുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. കുരിശിൽ സാത്താൻ്റെ സാന്നിധ്യം അഥവാ സ്വാധീനം. ഒരുപക്ഷേ അല്പം സംശയാസ്പദമാകാം ഈ വിശേഷണം തന്നെ, കുരിശും സാത്താനും എന്ന് പറയുന്നത് തന്നെ. കുരിശ് കണ്ട പിശാച് എന്നൊരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. യേശുവിൻ്റെ കുരിശും സാത്താനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തന്നെ ചോദിച്ചേക്കാം. ഞാനിവിടെ വായിച്ച സുവിശേഷ ഭാഗം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവരുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അപ്പോഴാണ് കുരിശിൻ്റെ യേശുവിൻ്റെ കുരിശിലേക്കുള്ള യാത്രയുടെ തുടക്കം. അവിടെയാണ് സാത്താൻ 12 പേരിൽ ഒരുവന് ആയ യൂദാസിൽ പ്രവേശിച്ചു. യേശുവിൻ്റെ കുരിശിനെ കുറിച്ച് പറയുമ്പോൾ, യേശു നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നിരന്തരമായ മുന്നറിയിപ്പുകൾക്കും താക്കീതുകൾക്കും ഒക്കെ അപ്പുറം എല്ലാം മറികടന്ന് എല്ലാവരും അവനെ ഉപേക്ഷിച്ചു പോകുന്നു? ശിഷ്യരിൽ ഒരുവൻ അവനെ ഒറ്റിക്കൊടുക്കുന്നു, 12 പേരിൽ ഒരുവൻ അവനെ തള്ളിപ്പറയുന്നു. എല്ലാ വിചാരണകളും യേശുവിനെതിരെ തിരിയുന്നു. നീതിന്യായ പീഠങ്ങൾ പോലും തകിടം മറിയപ്പെടുന്നു. ഒരു തെറ്റും കണ്ടിട്ടില്ല, ഇവനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ന്യായാധിപന്മാർ തന്നെ അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സഭയുടെ അധികാരികൾ അവനെ ദൈവദൂഷകനായി വിധിക്കുന്നു. മാത്രമല്ല, ജനക്കൂട്ടം ഒന്നടങ്കം ആക്രോശിക്കുകയാണ്. അവനെ ക്രൂശിക്കുക. അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ പേരും ആയിരിക്കട്ടെ എന്ന് ആക്രോശിക്കുന്ന യഹൂദ സമൂഹം, അതിഭീകരമായ പീഡനത്തിന് യേശുവിനെ വിട്ടുകൊടുക്കുന്ന പടയാളികൾ, എല്ലാറ്റിലും ഉപരി യേശുവിൻ്റെ തന്നെ ആന്തരികമായ സംഘട്ടനം. ഇവിടെയൊക്കെ എന്തോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തോ ഭയാനകമായ ദുരൂഹമായ നിഗൂഢമായ ഏതോ ഒരു ശക്തി പ്രവർത്തിക്കുന്ന പോലെ തോന്നും. ഒരു ഭാഗത്തുനിന്ന് യേശുവിൻ്റെ ആത്മത്യാഗമാണ് ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ കുരിശുമരണം. പക്ഷേ മറുഭാഗത്ത് നോക്കുമ്പോൾ കുറേ അന്ധകാര ശക്തികളുടെ പ്രവർത്തനവും ഇവിടെ കാണുന്നു. ഇന്ന് ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ സാത്താൻ്റെ പ്രവർത്തനം, അത് യേശുവും സാത്താനും തമ്മിലുള്ള ബന്ധം അഥവാ സംഘട്ടനം, ഇത് ആരംഭിക്കുന്നത് അങ്ങ് അകലെയാണ്. മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം മുതലേ ആരംഭിക്കുന്നതാണ് ഈ സംഘട്ടനം. മനുഷ്യനും തിന്മയും തമ്മിലുള്ള സംഘട്ടനം പറുദീസായിൽ ആരംഭിച്ചതാണ്. സർപ്പത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന തിന്മയുടെ ശക്തി ആദ്യ മനുഷ്യന് വലവെച്ച് അവനെ പ്രലോഭിപ്പിച്ച് തിന്മയിലേക്ക് വീഴ്ത്തി. പുരാതന സർപ്പമെന്നും സാത്താനെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ആ ശക്തിയെക്കുറിച്ച് പിന്നീട് വെളിപാട് പുസ്തക ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. പറുദീസായിൽ പ്രത്യക്ഷപ്പെട്ട സാത്താൻ മനുഷ്യനെ എപ്പോഴും തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തി, ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തി, ആ ശക്തിക്കെതിരെയുള്ള ഒരു സംഘട്ടനമായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. വെളിപാട് പുസ്തകം പ്രതീകമാത്മകമായ ഭാഷയിൽ എടുത്തു കാണിക്കുന്ന സംഘട്ടനത്തിൻ്റെ ചിത്രം ഇതാണ്. 12-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം, അതിനേഴു തലയും പത്തു കൊമ്പും, തലകളിൽ ഏഴു കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. സ്ത്രീ പ്രസവിക്കുന്ന ശിശുവിനെ വിഴുങ്ങാനായി കാത്തുനിൽക്കുന്ന സർപ്പം മറ്റാരുമല്ല, സാത്താൻ തന്നെയാണ്. സാത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുരാതന സർപ്പത്തെക്കുറിച്ച് പിന്നീട് പറയും. അപ്പോഴ് മനുഷ്യന് രക്ഷ അസാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രലോഭകൻ കടന്നു വരുന്നു ആരംഭത്തിലെ. അത് വ്യക്തമായി കാണുന്ന ഒരു ചിത്രം നമ്മൾ ഹെരോദേസിൻ്റെ പ്രവർത്തനത്തിലുണ്ടാവും. ശിശുവായ യേശുവിനെ വധിക്കാനായിട്ട് ഉദ്യമിക്കുന്ന ഹെരോദേസിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ ഈ ശിശുവിനെ വിഴുങ്ങാൻ നിൽക്കുന്ന സർപ്പത്തിൻ്റെ ചിത്രം തെളിയുന്നതായിട്ട് കാണും. ഒന്നിനു പിറകെ ഒന്നായി യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ തകിടം മറിക്കുക, ഉന്മൂലനം ചെയ്യുക, യേശുവിനെ തന്നെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രംഗത്ത് വരുന്ന തിന്മയുടെ ശക്തിയെക്കുറിച്ച് പ്രതീകാത്മകമായ ഭാഷയിൽ സുവിശേഷന്മാർ പറയുന്നുണ്ട്. ശിശുവിനെ വിഴുങ്ങാൻ വാതിളന്നു നിൽക്കുന്ന സർപ്പം. പക്ഷേ ആ ആൺകുട്ടിയെ വിഴുങ്ങാൻ അവന് സാധിച്ചില്ല. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. അപ്പോഴേ യേശുവിൻ്റെ ജീവിതം മുഴുവനും, ഈ ലോകത്തിലെ ജീവിതം മുഴുവനും ഈ സാത്താനുമായുള്ള, തിന്മയുടെ ശക്തിയുമായുള്ള ഒരു സംഘട്ടനമായിട്ടാണ് സുവിശേഷന്മാർ ചിത്രീകരിക്കുന്നത്. അത് വ്യക്തമായ സംഘട്ടനമായി കടന്നു വരുന്ന പ്രലോഭനത്തിലാണ്. മാമോദിസയുടെ അവസരത്തിൽ യേശുവിനെ ദൈവം തന്നെ പുത്രനായി ഏറ്റുപറഞ്ഞു. നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, എനിക്ക് പ്രിയപ്പെട്ട പുത്രനായി യേശുവിനെ അംഗീകരിക്കുന്നു. ഈ അംഗീകാരമാണ് പിന്നീട് പ്രലോഭനത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് സുവിശേഷകന്മാർ മൂന്നുപേർ രേഖപ്പെടുത്തുന്നുണ്ട്, സമാന്തര സുവിശേഷങ്ങൾ. മർക്കോസ് പൊതുവായിട്ട് പറയുന്നത് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ലൂക്കായും മത്തായും മൂന്ന് പ്രലോഭനങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. അപ്പത്തിൻ്റെ പ്രമേയവുമായിട്ടാണ് ആദ്യമേ കടന്നു വരിക. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളോടപ്പമാകാൻ പറയൂ. പ്രലോഭകൻ യേശുവിൻ്റെ മുമ്പിലേക്ക് തൊടുത്തുവിടുന്ന ചിന്തയാണിത്. ദൈവത്തിൻ്റെ പുത്രനാണ് നീ, സർവശക്തനാണ്, നിനക്കെന്തും ചെയ്യാൻ സാധിക്കും, മനുഷ്യരക്ഷയാണ് നീ ഉന്നം വയ്ക്കുന്നതിൽ, തുടങ്ങട്ടെ ആദ്യമേ അപ്പം കൊണ്ട് വിശപ്പടക്കുന്നതിൽ, നിന്റെ തന്നെ വിശപ്പടക്കുക, എല്ലാവർക്കും വിശപ്പടക്കാനായി ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റുക, നിനക്ക് സാധിക്കും, നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ. വെല്ലുവിളിയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എന്തു ചെയ്യണമെന്ന് ദൈവമാണോ തീരുമാനിക്കുക, പുത്രനാണോ തീരുമാനിക്കുക? ഇവിടെ യേശുവിൻ്റെ മാനുഷിക ഹിതവും പിതാവിൻ്റെ ഹിതവും തമ്മിലുള്ളൊരു സംഘട്ടനത്തിന് പ്രേരിപ്പിക്കുകയാണ് പ്രലോഭകൻ. യേശു അതിന് മറുപടി പറയും, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അഫലത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്ക് കൊണ്ടുകൂടിയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അപ്പത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അനുദിന ആഹാരത്തേക്കാൾ കൂടുതൽ, സാമൂഹ്യ സേവനത്തേക്കാൾ കൂടുതൽ ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയാണ്. അവിടെ യേശു ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് പ്രലോഭകൻ്റെ മേൽ വിജയം വരിക്കുകയാണ്. രണ്ടും മൂന്നും പ്രലോഭനങ്ങൾ ഇതുപോലെ തന്നെ വരും. ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ താഴേക്ക് ചാടാനായിട്ട് ആവശ്യപ്പെടും. ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും, നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ, തൻ്റെ പുത്രനെ സംരക്ഷിക്കാൻ ദൈവം തന്നെ കൽപ്പന കൊടുക്കും. ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ എന്തും ചെയ്യാം, ദൈവത്തെ തന്നെ പ്രേരിപ്പിക്കാം, നിർബന്ധിക്കാം എന്നൊക്കെയുള്ള ചിന്ത കടന്നു വരുന്നു. അവസാനം തന്നെ ആരാധിക്കാനായിട്ടാണല്ലോ ആവശ്യപ്പെടുക. ലോകത്തിൻ്റെ സകല മഹത്വങ്ങളും എടുത്തു കാണിച്ചതിന് ശേഷം ഇതെല്ലാം നിനക്ക് ഞാൻ തരാം, ഇതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ അധിപതിയായി സാത്താൻ തന്നെ അവതരിപ്പിക്കുകയാണ്. തിന്മയുടെ ശക്തി, ലോകത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ശക്തി, ഇതെല്ലാം നിൻ്റേതാകും, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നീ എന്നെ ആരാധിക്കുക. ദൈവത്തോട് കൂറ് പുലർത്തുന്ന പകരം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി തന്നെ തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ, ദൈവത്തിന് എതിരെ നിർത്താനുള്ള പ്രേരണയാണ്. പർദീസായിലുണ്ടായ അതേ പ്രേരണ, ഈ പഴം തിന്നു നിങ്ങൾ ദൈവത്തെ പോലെയാകും, ആ പ്രലോഭനം ഇവിടെ വരികയാണ്. എന്നെ ആരാധിക്കൂ, ഇതെല്ലാം നിനക്ക് തരാം. യേശു ആ പ്രലോഭനങ്ങളെല്ലാം വിജയിച്ചു. സാത്താനെ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ. യേശു ഈ പ്രലോഭനങ്ങൾ വിജയിക്കുന്നത് പിതാവിനോടുള്ള തൻ്റെ പരമമായ വിധേയത്വം ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ ലൂക്ക ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പ്രലോഭനങ്ങളുടെ അവസാനം ലൂക്ക മാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കയുടെ സുവിശേഷം 4:13 വാക്യത്തിൽ, അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. നിശ്ചിത കാലത്തേക്ക്, അക്രി കൈരു എന്നാണ് പറയുക, അൻടിൽ ദ ടൈം, കൈറോസ് എന്ന പദം അവിടെ ഉപയോഗിക്കുക. ദൈവം നിശ്ചയിക്കുന്ന സമയം. അപ്പോൾ ദൈവനിശ്ചിതമായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്ന് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ട് പോവുകയാണ്. പിന്നെ കാണാം, നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറയുന്നത് പോലെ സാത്താൻ ഇവിടെ യേശുവിനൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്തു, പിൻവാങ്ങുകയാണ്. പ്രലോഭനങ്ങൾ അവസാനിപ്പിച്ചു. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ. പക്ഷേ മറ്റ് സുവിശേഷങ്ങൾ കാണും ഈ പ്രലോഭനം ഇവിടെ അവസാനിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അനേകം തവണ ആവർത്തിച്ച് വരുന്നുണ്ട്. ഈ അപ്പത്തിൻ്റെ പ്രമേയവുമായിട്ട് വീണ്ടും കഫർനാവിൽ യേശു അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം പിറ്റേ ദിവസം ജനങ്ങൾ വരും, ആ അപ്പം ഞങ്ങൾക്ക് വീണ്ടും തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയും, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം നിന്ന് തൃപ്തിയായതുകൊണ്ടാണ്. വീണ്ടും വീണ്ടും അപ്പത്തിന് വേണ്ടി വരുന്നവർ, അടയാളം കാണുന്നു, ആ ചോദിച്ചു വരുന്നവർ, സ്വർഗത്തിൽ നിന്നൊരു അടയാളം ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, അടയാളം ചോദിച്ചു വരുന്നവർ, അപ്പം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നവർ, അപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ രാജാവായി വാഴിക്കാനായിട്ട് വരുന്ന ജനക്കൂട്ടം, യോഹന്നാൻ 6:14-15 വരും, രാജാവാക്കാനുള്ള പ്രലോഭനം. അപ്പോൾ മരുഭൂമിയിൽ കണ്ട ഈ പ്രലോഭനങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ പലതവണ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടാകും. അപ്പോൾ പ്രലോഭനങ്ങളിലൂടെ യേശുവിനെ പിന്തിരിപ്പിക്കാൻ അഥവാ യേശുവിൻ്റെ രക്ഷാകർ പ്രവൃത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ശക്തിയുടെ സ്വാധീനം ഇവിടെ കാണുന്നുണ്ട്. മറ്റൊന്നാണ് യേശുവിൻ്റെ പിശാചു ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിശാച് അഥവാ തിന്മയുടെ ശക്തി ഏറ്റുപറയുന്നുണ്ട്, യേശു ആരാണെന്നറിയാം, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. മർക്കോസിന്റെ സുവിശേഷം 1:24 ഇപ്രകാരം കാണാം, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. അമാനുഷികമായ ഒരു അറിവ് ഇവിടെ പ്രകടമാവുകയാണ്. യേശു ആരാണെന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധൻ അഥവാ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവം തന്നെയാണ് മനുഷ്യനായി വന്നിരിക്കുന്നതെന്ന് തിന്മയുടെ ശക്തി ഇവിടെ ഏറ്റുപറയുന്നുണ്ട്. അറിവില്ലാത്തതല്ല പ്രശ്നം, ഇവിടെ വിശ്വാസമുണ്ട്. പൗലോ ഈ അശുദ്ധാത്മാവിനറിയാം അഥവാ അശുദ്ധ തിന്മയുടെ ശക്തിക്കറിയാം യേശു ആരാണെന്ന്. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറയുന്നുമുണ്ട്. പക്ഷേ ഈ വിശ്വാസവും ഏറ്റുപറച്ചിലും ഒന്നും രക്ഷണീയമല്ല. ഇവിടെ ഒരു മാനസാന്തരം സംഭവിക്കുന്നില്ല. അടുത്ത കാലത്ത് കുറേ പേരൊക്കെ പിശാചുക്കളെ മാനസാന്തരപ്പെടുത്താൻ വന്നിട്ട് തിയറിയുമായി കടന്നു വന്നിട്ടുണ്ട്. പിശാച് മനുഷ്യൻ്റെ പാപത്തിൽ മരിച്ച മനുഷ്യൻ്റെ ആത്മാക്കൾ പിശാചുക്കളായി മാറുന്നുവെന്നും അവരെ വീണ്ടും മാനസാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മക്കളാക്കി സ്വർഗത്തിലേക്ക് അയക്കാമെന്നൊക്കെ പറഞ്ഞ പ്രസ്ഥാനം തന്നെ ഇന്ന് കേരളത്തിൽ ആരംഭിച്ച് ലോകത്തെല്ലായിടത്തും പ്രചരിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഒരു പിശാചും മാനസാന്തരപ്പെടുകയില്ല, മാനസാന്തരപ്പെട്ടിട്ടുമില്ല. അറിവില്ലാത്തത് കൊണ്ടല്ല, അസാധ്യമാണത്. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു പറയുന്നത് മിണ്ടരുത് എന്നാണ്, നിശബ്ദമായിരിക്കുക. വീണ്ടും 5 ലെഗിയോൺ ബാധിച്ച ഒരു പിശാചുബാധിതനെ കുറിച്ച് പറയും. അവിടെയും നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു, ഞാൻ നീ ഞങ്ങൾ നിങ്ങൾ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനം പോലെയാണ് എടുത്തു കാണിക്കുക. ഇപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തി, അതിനെ ഒരു ശക്തനായിട്ട് യേശു തന്നെ കാണുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണെന്ന് ഒരു ആരോപണമുണ്ടായി. യേശുവിന് തന്നെ പിശാചു ബാധിച്ചിരിക്കുന്നുവെന്നും യേശു പിശാചുമായി സഖ്യത്തിലാണെന്നും പിശാചിൻ്റെ സ്വാധീനം കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്നും പറഞ്ഞു വരുമ്പോൾ യേശു കൊടുക്കുന്ന ഒരു മറുപടി പ്രകാരമാണ്. ലൂക്കായ എഴുതിയ സുവിശേഷം 11:21-22 ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. ശക്തനായവൻ ആയുധധാരിയായി കാവൽ നിൽക്കുന്നു. ഈ ലോകത്തിൻ്റെ ചിത്രമാണ്. ഈ ലോകം തിന്മയുടെ ശക്തിക്ക് അധീനമായിരിക്കുന്ന സാഹചര്യത്തിൽ തിന്മയുടെ ആധിപത്യത്തിലുള്ള ഈ തിന്മയുടെ രാജ്യത്തിലേക്ക് യേശു കടന്നു വരികയാണ് കൂടുതൽ ശക്തനായി. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം, യേശുവിൻ്റെ കടന്നുവരവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം തിന്മയുടെ മേലുള്ള ഒരു കടന്നുകയറ്റമായി, ആക്രമണമായി. അത് മരുഭൂമിയിലെ സംഘട്ടനത്തിൽ ആരംഭിച്ചു, അത് തുടരുകയാണ്. പിന്നീട് യോഹൻ ലൂക്കായുടെ സുവിശേഷം 10 ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ കാണും, സാത്താൻ സ്വർഗത്തിൽ നിവധിക്കുന്ന ഞാൻ കണ്ടു എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല യേശുവും സാത്താനും തമ്മിലുള്ള സംഘട്ടനം. യേശുവിനെ പ്രലോഭിപ്പിച്ച് പിന്തിരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മറ്റൊരു രീതിയിലാണ് പ്രലോഭകൻ കടന്നു വരുന്നത്. അത് ശിഷ്യന്മാരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഒരു ഉദാഹരണം, മത്തായി എഴുതിയ സുവിശേഷം 16:22-23 പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി, ദൈവം കനിയട്ടെ കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. ദൈവത്തിൻ്റെ വക്താവായി പ്രത്യക്ഷപ്പെട്ട പത്രോസ് ഇവിടെ സാത്താൻ്റെ വക്താവായി തീരുകയാണ്, അഥവാ ശിഷ്യനിലൂടെ സാത്താൻ സംസാരിക്കുകയായി. ശിഷ്യന്മാരെ സ്വാധീനിക്കുന്ന, യേശുവിനെ പീഡാനുഭവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തിയായി സാത്താനോട് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ആരംഭകാലത്തെ പ്രവർത്തനങ്ങളെല്ലാം യേശുവിൻ്റെ കുരിശുമരണം അസാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു, കുരിശുമരണത്തിൽ നിന്ന് ഒഴിവാക്കുക. പക്ഷേ അടുത്ത പടി വേറൊരു രീതിയിലാവും. യേശുവിനെ തന്നെ നേരിട്ട് പ്രലോഭിപ്പിക്കുന്നതായിട്ട് കാണും. മരുഭൂമിയിലെ പ്രലോഭനത്തിൽ പരാജയപ്പെട്ട സാത്താൻ യേശുവിന് അപ്പോയിൻമെൻ്റ് കൊടുത്തിരുന്നു. ഞാൻ എടുത്തു കാണിക്കുകയുണ്ടായി ലൂക്കാ സുവിശേഷം 4:13. പക്ഷേ ലൂക്കായുടെ സുവിശേഷം 22:3 നമ്മൾ ആരംഭത്തിൽ വായിച്ച ഭാഗം, 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അതോടുകൂടി പീഡാനുഭവത്തിൻ്റെ തുടക്കമായി. യൂദാസിൽ സാത്താൻ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് യേശുവിന് സംരക്ഷണ വലയവുമായി നിന്നിരുന്ന ജനങ്ങളൊക്കെ അപ്രത്യക്ഷമാകുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അധികാരികൾ പലതവണ ശ്രമിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. കാരണം അവർ ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു. യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചു, സാധിച്ചില്ല. കാരണം അവർക്ക് സംരക്ഷണം ഉണ്ടായിരുന്നു. യേശുവിനെ മലയിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായിട്ട് ശ്രമിച്ചു, സാധിച്ചില്ല. അപ്പോൾ യേശുവിന് എതിരെ നടത്തിയ ഒരു ശ്രമവും വിജയിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു കഴിയുമ്പോൾ സംഗതികൾക്ക് മാറ്റമുണ്ടാവുകയാണ്. ആകെ എല്ലാം പെട്ടെന്ന് മാറുന്നു. മതാധികാരികൾ തന്നെ പറഞ്ഞിരുന്നു, യഹൂദ നേതാക്കന്മാർ തന്നെ പറഞ്ഞിരുന്നു, പെസഹാക്കാലത്ത് വേണ്ട, അവനെ കൊല്ലണം. പക്ഷേ പെസഹാക്കാലത്ത് വേണ്ട, കാരണം ജനങ്ങൾ ബഹളമുണ്ടാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പെസഹാക്കാലത്ത് തന്നെ യേശുവിനെ അറസ്റ്റ് ചെയ്യാനും വധിക്കാനും സാധിക്കുന്നത് യൂദാസിൻ്റെ സഹകരണം കിട്ടിയത് കൂടിയാണ്. എന്തുകൊണ്ടാണ് യൂദാസ് ഇപ്രകാരം സഹകരിക്കാനായിട്ട് കാരണമാവുക? യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അപ്പോൾ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചതിനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. 12 പേരിൽ ഒരുവനായ യൂദാസിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. യോഹന്നാനെഴുതിയ സുവിശേഷം 6:70 ഇപ്രകാരം കാണും: നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങൾ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് ഷിമിയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസിനെക്കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. ഇപ്പോഴേ യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തി യേശുവിനെ കുരിശിലേക്ക് നയിക്കുന്ന മറ്റൊരു ശക്തിയായിട്ടൂടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ ശക്തിയെ യേശു തന്നെ പലതവണ വിശേഷിപ്പിക്കുന്നുണ്ട്, അന്ധകാരത്തിൻ്റെ ശക്തി എന്നാണ് പറയുക. അന്ധകാരം, യോഹന്നാന്റെ സുവിശേഷം 9:4 4:5 പ്രകാരമാണ്: എന്നെ അയച്ചവൻ പ്രവൃത്തികൾ പകലായിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു, എന്നാൽ ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി, രാത്രിയുടെ അന്ധകാരത്തിൻ്റെ സ്വാധീനം യേശുവിൻ്റെ പീഡാനുഭവ വേളയിൽ കൂടുതൽ പ്രത്യക്ഷമാവുകയാണ്. 12 യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:31-32 ഇപ്പോഴാണ് ലോകത്തിൻ്റെ ന്യായവിധി, ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ അധികാരി അവൻ വരുന്നു എന്ന് വീണ്ടും 14:30 കാണും. ഇനി ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമൊന്നുമില്ല. ലോകത്തിൻ്റെ അധികാരി യേശുവിനെ ബന്ധിക്കുന്ന സാഹചര്യത്തിൽ യൂദാസിൻ്റെ നേതൃത്വത്തിൽ വന്ന പടയാളികൾ യേശുവിനെ ബന്ധിക്കുമ്പോൾ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്ക 22:53 ഞാൻ നിങ്ങളോടുകൂടി എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല, എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യം. അപ്പോൾ യേശുവിനെതിരെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരേ ചരടിൽ കോർത്തിണക്കി യേശുവിൻ്റെ കുരിശിലേക്ക് നയിക്കുന്നത് ഒരു പൈശാചിക ശക്തിയുടെ സ്വാധീനമാണെന്ന് ഇവിടെയെല്ലാം കാണും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, രക്ഷാകര പദ്ധതി ഒരു ഭാഗത്ത്, ആ രക്ഷാകര പദ്ധതിക്ക് തുരങ്കം വയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന തിന്മയുടെ ശക്തി ഇപ്പോൾ യേശുവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്നതായി നമ്മൾ കാണും. ഇത് കൂടുതൽ രൂക്ഷമാകുന്നത് ഗെത്സെമനിയിലെ പ്രാർത്ഥനയിലും കുരിശിലുമാണ്. യേശുവിൻ്റെ ഗെത്സെമനിയിലെ പ്രാർത്ഥന അത് നമ്മൾ കൂടുതൽ ധ്യാന വിഷയമാക്കേണ്ട ഒരു കാര്യവുമാണ്. എന്ത് ഇത്രകാലം ഇത്ര ശക്തമായ വേദന, ഇത്ര ദുഃഖം, വലിയ ദുഃഖത്തിൻ്റെ ആഴത്തിലേക്ക് യേശു കടന്നു പോകുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വിധത്തിൽ, അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീഴത്തക്ക വിധത്തിൽ അത്ര വലിയൊരു ആന്തരിക സംഘർഷത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഒരുപക്ഷെ അവിടെയും ഈ പ്രലോഭനത്തിൻ്റെ ശക്തി, സ്വാധീനം നമ്മൾ കണ്ടെത്തിയെന്ന് വരും. യേശു മാനുഷികമായ രീതിയിലൂടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. എൻ്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. ഈ പാനപാത്രം കടന്നു പോകാൻ നിവൃത്തി സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, മാനുഷികമായ ഇച്ഛാശക്തിയും ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയും തമ്മിലുള്ളൊരു സംഘട്ടനം അതിൻ്റെ രൂക്ഷതയിൽ കാഠിന്യത്തിൽ ഇവിടെ പ്രത്യക്ഷമാവുകയാണ്. ഒരുപക്ഷെ പ്രലോഭനത്തിൻ്റെ മറ്റൊരു മുഖമായിരിക്കുകയില്ല ഇത്. അവസാനം യേശു പ്രലോഭനത്തെ വിജയിക്കുന്ന പ്രകാരമാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. മരണതുല്യമായ ദുഃഖമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് യേശു പറഞ്ഞു. ഈ ദുഃഖവും വേദനയും സംഘട്ടനവും അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് കുരിശിലാണ്. കുരിശിൽ വെച്ച് വീണ്ടും ഉണ്ടാകുന്നു പ്രലോഭനങ്ങൾ. നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ, ഇറങ്ങി വരൂ. മരുഭൂമിയിൽ വെച്ച് ആവശ്യപ്പെട്ടു, ദൈവത്തിൻ്റെ പുത്രനല്ലേ, നീ ഈ കല്ലുകളോടൊപ്പമാകാൻ പറയൂ. നീ ദൈവത്തിൽ ആശ്രയിച്ചില്ലേ, ദൈവം നിന്നെ രക്ഷിക്കട്ടെ. നീ ഇറങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. താഴെ നിന്ന വിവിധ വ്യക്തികളിലൂടെ പറയുന്നത് തിന്മയുടെ ശക്തി തന്നെയാണ്. കുരിശിൽ തറച്ചതിന് ശേഷം ഇറങ്ങി വരാനായിട്ട് വെല്ലുവിളിക്കുന്ന ശക്തി. അതിനു മുമ്പേ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ചൊരു വലിയ സംഭവം ഉണ്ടാകുന്നുണ്ട്. ജനങ്ങളൊന്നടങ്കം ആക്രോശിക്കുന്നുണ്ട്. ആക്രോശിച്ചു അവനെ ക്രൂശിക്കുക എന്നുള്ള ആക്രോശം. ആക്രോശിക്കുക എന്ന് നമ്മൾ വിവർത്തനം ചെയ്യുന്ന ഗ്രീക്ക് പദം പ്രത്യേക ശ്രദ്ധേയമാണ്. എക്രാക്സെൻ എന്നൊരു പദമാണ് ഉപയോഗിക്കുക. എക്രാക്സെൻ എന്ന പദം നമ്മൾ ആക്രോശിക്കുക എന്ന് വിവർത്തനം ചെയ്യുന്നു. ഈ പദമാണ് പിശാചു ബാധിതൻ്റെ അട്ടഹാസങ്ങളെയും ആക്രോശങ്ങളെയും ചിത്രീകരിക്കാനായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ പീലാത്തോസിൻ്റെ അരമനയുടെ മുറ്റത്ത് കൂടിയിരിക്കുന്ന ഈ ജനങ്ങളെ മുഴുവനും കൂടി സാത്താൻ പ്രേരിപ്പിക്കുന്നതാണോ, ഒരു പിശാചു ബാധിച്ച സമൂഹമാണോ എന്ന് തോന്നുമാറാണ് ആക്രോശമുണ്ടാവുക. അപ്പോൾ തിന്മയുടെ ശക്തി അതിൻ്റെ പാരമ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അവസരത്തിൽ. അവസാനം കുരിശിലെ ആക്രോശം, ഇറങ്ങി വരൂ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ യേശു ഇറങ്ങി വന്നില്ല, പിതാവ് ഇറങ്ങി വന്നില്ല യേശുവിനെ കുരിശിൽ നിന്ന് മോചിക്കാൻ. അവസാനം പരാജിതനെ പോലെയാണല്ലോ യേശു മരിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തേ നീ എന്നെ കൈവിടിഞ്ഞു എന്നുള്ള നിലവിളി കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവൻ പരാജിതനാണ്. പ്രത്യക്ഷത്തിൽ യാതൊരു അത്ഭുതവും അവിടെ സംഭവിച്ചില്ല. അസാധാരണമായ ഒന്നും സംഭവിച്ചില്ല. ഒരു കുറ്റവാളിയെപ്പോലെ യേശു മരിച്ചു. അതിനുശേഷമാണ് എല്ലാം മാറുക. യേശുവിൻ്റെ കുരിശ് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയൊരു പരാജയമാണ്. ഇതിനേക്കാളും വലിയ പരാജയമില്ല. എല്ലാം നഷ്ടപ്പെട്ടവനായി, നഗ്നനായി കുരിശ് തൂങ്ങിക്കിടക്കുന്ന നിസ്സഹായനായ മനുഷ്യൻ അവൻ നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തേ എന്നെ കൈവിടിഞ്ഞു. അപ്പോഴും തിന്മയുടെ ശക്തി അതിൻ്റെ പരിപൂർണതയിൽ വിജയിച്ചതായിട്ട് തോന്നും. ഇപ്പോഴാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യം. ആ ആധിപത്യം ഇവിടെ സ്ഥാപിച്ചു എന്നതിൻ്റെ സൂചനയാണോ യേശു മരിക്കുമ്പോഴും നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുക, അന്ധകാരമെന്നും വ്യാപിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് അവസാനമല്ല എന്ന് നമുക്കറിയാം. പ്രത്യക്ഷത്തിൽ പരാജയമെന്ന് തോന്നിയത് യഥാർത്ഥത്തിൽ തിന്മയുടെ പരാജയമായിരുന്നു. മരണത്തിൽ നിന്ന് യേശുവിനെ രക്ഷിച്ചുകൊണ്ടല്ല, മരിക്കാതെ രക്ഷപ്പെടുത്തിക്കൊണ്ടല്ല പിതാവ് ഇടപെടുന്നത്. ദൈവം തൻ്റെ പുത്രനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ടാണ്. മരണം ഇല്ലാതാക്കുന്നത്, മരണത്തെ തോൽപ്പിക്കുന്നത് മരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടാണ്. മരണത്തിലൂടെ മരണത്തെ പരാജയപ്പെടുക. അപ്പോഴ് വിജയമെന്ന് വിചാരിച്ച തിന്മയുടെ ശക്തി വിജയക്കൂടി പാറിച്ചു എന്ന് വിചാരിക്കുന്ന ആ സംഭവം തന്നെയാണ് വാസ്തവത്തിൽ തിന്മയുടെ ആധിപത്യത്തിൻ്റെ അവസാനമായി കാണുന്നത്. തിന്മയുടെ മേലുള്ള ദൈവത്തിൻ്റെ വിജയം യേശുവിൻ്റെ കുരിശിലാണ്. ഇത് ഉൽപ്പത്തി പുസ്തകം 3:15 പൂർത്തീകരണമായിട്ട് കാണും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. കുതികാലിലെ പരുക്കും മാരകമാണ്. അപ്പോൾ ഇത് മിശിഹായുടെ മരണത്തിലൂടെ മാത്രമേ തിന്മയുടെ ശക്തിയുടെ മേൽ വിജയമുണ്ടാവുകയുള്ളൂ എന്ന ആ ഒരു പ്രവചനം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ സംഘട്ടനം തുടരുന്നുണ്ട്. യേശുവിൻ്റെ പീഡാസഹനത്തിൽ ഒരു അവസരം, ഒരു ഭാഗം ഈ പൈശാചിക ശക്തിയുടെ മേലുള്ള വിജയമാണ്. പ്രത്യക്ഷത്തിൽ എല്ലാം തിന്മയുടെ വിജയമായി തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ നേരെ മറിച്ചാണ് സംഭവിക്കുക. യേശുവിനെ തോൽപ്പിക്കാൻ സാധിക്കാതെ തിന്മയുടെ ശക്തി വീണ്ടും ഈ സംഘട്ടനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വെളിപാട് പുസ്തകം 12 സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന സർപ്പം പിന്നീട് എന്താണ് ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. 12:13 വരെയുള്ള വാക്യങ്ങൾ, താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 നൽകപ്പെട്ടു. സമയവും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 3.5 എന്ന് പറഞ്ഞാൽ ഈ ലോകചരിത്രം മുഴുവനുമാണ്. യേശുവിൻ്റെ ഉത്ഥാനം മുതൽ 2 വരെയുള്ള കാലഘട്ടത്തിലാണ് 3.5 വിശേഷിപ്പിക്കുക. ആ 3.5 പീഡനത്തിൻ്റെ കാലമാണ് സഭയെ സംബന്ധിച്ച്. ഭൂമി അവളെ സഹായിച്ചു, വായു തുറന്ന് സർപ്പം വായിൽ നൊഴുക്കി നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. യേശുവിൻ്റെ അനുയായികളോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ആ യുദ്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടില്ല, ഇന്ന് കൂടുതൽ ശക്തിപ്പെടുന്നതേയുള്ളൂ. ഓരോ വർഷം കഴിയും തോറും നമുക്ക് കാണാം തിന്മയുടെ ശക്തി എത്ര കൂടുതൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ സഭയ്ക്കുള്ളിൽ തന്നെ പിളർപ്പുണ്ടാക്കാനായിട്ട് ഈ തിന്മയുടെ ശക്തിക്ക് സാധിച്ചു. യേശു പറഞ്ഞിരുന്നു, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റാനായിട്ട് ശ്രമിക്കുന്നു. പത്രോസിന് കൊടുത്ത താക്കീതാണ്. യേശുവിൻ്റെ പീഡാസഹനം ശിഷ്യന്മാരെ സംബന്ധിച്ച് വലിയ പ്രലോഭനത്തിൻ്റെ സമയമായിരുന്നു. സാത്താൻ നിങ്ങളെ പാറ്റിക്കൊഴിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് പത്രോസിനോട് യേശു പറയും. നീ മടങ്ങി വന്ന് നിന്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണം. സാത്താൻ്റെ ശ്രമം വിജയിച്ചു. യൂദാസ്, യേശുവിൻ്റെ 12 പേരിൽ ഒരുവനായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു, അവനെ ഒറ്റുകാരനാക്കി മാറ്റി, അവസാനം അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചു. യേശുവിൻ്റെ പ്രഥമ ശിഷ്യനായ പത്രോസിൽ സാത്താൻ പ്രലോഭനത്തിന് സാത്താൻ വിധേയനാക്കി. പത്രോസിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, പക്ഷേ യേശു അവനുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ മടങ്ങി വന്നു. 3 തവണ തള്ളിപ്പറഞ്ഞവൻ 3 തവണ തൻ്റെ വിശ്വാസവും സ്നേഹവും ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് യേശുവിലേക്ക് മടങ്ങി വന്നു. ആ ശിഷ്യൻ സഭയെ ഇന്ന് നയിക്കുന്നു മാർപ്പാപ്പമാരിലൂടെ. പക്ഷേ സഭയും ഇന്ന് പ്രലോഭനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തിന്മയുടെ ശക്തി എല്ലാവരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ആരെ വിഴുങ്ങേണ്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ട് സമൂഹത്തെ പോലെ സാത്താൻ അലറിക്കൊണ്ട് ചുറ്റി നടക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ കാണും ആരെ വിഴുങ്ങേണ്ടുമെന്ന് അന്വേഷിച്ച് അലറി നടക്കുന്ന സിംഹം. ഈ തിന്മയുടെ ശക്തി സഭയ്ക്കെതിരെ നന്മയ്ക്കെതിരെ ഇന്ന് വളരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൗലോസ് എഴുതിയ എഫേസ്യർക്കെതിരെ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ തിന്മയുടെ ശക്തിക്കെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അപ്പോഴേ ഈ ശക്തി രണ്ടു തരത്തിലാണ് പ്രത്യാഹാരമായിട്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യേശു സാത്താനെക്കുറിച്ച് പറഞ്ഞതാണ്, അവൻ ആരംഭം മുതലേ നുണയനാണ്, നുണയുടെ പിതാവുമാണ്. സമൂഹത്തിൽ വലിയ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ മുഴുവനായി, ലോകജനതകളെ മുഴുവനും വഴിതെറ്റിക്കുന്ന തിന്മയുടെ ശക്തി, നുണപ്രചരണം, സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 2-ാമത്തേവൻ കൊലപാതകിയാണ്, ജീവൻ ഉന്മൂലനം ചെയ്യുന്നവനാണ്. കൊലപാതകിയും നുണയനുമായ സാത്താൻ്റെ സ്വാധീനം ഇന്ന് ലോകത്തിൽ വളരെയേറെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ യേശുവിൻ്റെ കുരിശിൻ്റെ രഹസ്യം ധ്യാന വിഷയമാക്കുന്നവർ, യേശുവിലൂടെ ലഭിച്ച രക്ഷയിൽ വിശ്വസിക്കുന്നവർ സാത്താനെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സാത്താനെ ഭയപ്പെടേണ്ടതില്ല, ജാഗ്രത പാലിക്കണം. സത്യത്തോട് ചേർന്ന് നിൽക്കാൻ, സത്യത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധരാകുന്നിടത്തെ നമുക്ക് ഈ പ്രലോഭനങ്ങളിൽ നിന്ന് വിജയം വരിക്കാൻ സാധിക്കൂ. പ്രലോഭനങ്ങളെ തിരിച്ചറിയണം, പ്രലോഭകനെ തള്ളിപ്പറയണം. അതിന് യേശുവിൻ്റെ മാതൃക, യേശു നൽകിയ ശക്തി, യേശുവിൻ്റെ കുരിശുമരണം നമുക്ക് ഉറവിടമാകട്ടെ. യേശു നൽകിയ ആത്മാവ് നമുക്ക് ശക്തി പകരട്ടെ. നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, തിന്മയുടെ ശക്തിയിൽ നിന്ന് അവിടെ നിങ്ങൾക്ക് മോചനം നൽകണമേ. യേശു ക്രിസ്തുവിലൂടെ തിന്മയെ പരാജയപ്പെടുത്തിയ അവിടുന്ന് ഇന്ന് ആ ശക്തി ഞങ്ങളിലേക്കും പ്രവഹിപ്പിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരുവിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.